കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ സംസാരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് തമിഴ് സഭ നടത്തിവരുന്ന ഞാനാണ്. ഗൾഫിലും ഇപ്പോൾ ആയിരിക്കുന്ന തിരുവനന്തപുരത്തും രണ്ട് സ്ഥലങ്ങളിൽ 5 ആരാധന നടത്തുന്ന തമിഴ്. ഇന്ന് ഇവിടെ വന്ന് മലയാളത്തിൽ സംസാരിക്കാൻ കേട്ടപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം പഴയ മലയാളത്തിൽ ഒന്നുകൂടെ പുതുക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായിട്ട് കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ മകൻ മറ്റേ കുടുംബത്തിന് സാർബിൽ ഞാൻ വന്ദനം പറയുകയാണ്. അത് മാത്രമല്ല, ഞാനും എൻ്റെ ഭാര്യയും കിടന്ന വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് യാത്ര ചെയ്തു. ഇന്നലെ മെനഞ്ഞന്ന് 6 മണിക്ക് ഇവിടെ വന്ന് ചേർന്നു. അതുകൊണ്ട് ഞാൻ അവിടെ വിട്ടുവന്ന സഭ എല്ലോഹിം ഫെലോഷിപ്പ് തമിഴ് ചർച്ച് എൻ്റെ പേരിലും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുകയാണ്. ഇന്ന് ദൈവവചനം സംസാരിക്കുന്ന മുമ്പായിട്ട് എനിക്ക് സാക്ഷി പറഞ്ഞേ മതിയാവും. കാരണം ഞാൻ പക്ഷപാതം അല്ലെങ്കിൽ പാരാലിസിസ് അറ്റായ മനുഷ്യനാണ്. 1992 അതിനെക്കുറിച്ച് സാക്ഷികൾ പറഞ്ഞതിന് ശേഷം വചനത്തിൽ നിന്ന് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കണ്ണുടിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഫാദർ യു ആർ മൈ ഫാദർ ജീസസ്. You are my Savior. Holy Spirit, you are my comforter, and my soul knows it well. Father, you are my Father. Jesus, you are my Savior. Holy Spirit, you are my comforter, and my soul knows evil. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയപിതാവേ, ഈ രാവിലെ സമയത്ത് ഒരു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ത്യയിലായിരുന്നു ഞങ്ങൾ, ഞാനും എൻ്റെ സഹതമണിയുമായിട്ട് കടന്നു വരുവാൻ മക്കളെ കാണുവാൻ ഇടയാക്കി. അതോടനുബന്ധിച്ച് ഈ സഭയിൽ കടന്നു വന്ന കർത്താവെ, എൻ്റെ ദാസന്മാരുടെ ആലോചന കേൾക്കുവാനും എന്ന് ദൈവത്തിൻ്റെ ആലോചന പറയുവാനും ഈ സമയം എനിക്ക് നൽകിയനായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഞാൻ ഒന്നുമില്ല നാഥ, നിൻ്റെ കൃപ, നിൻ്റെ കൃപ, നിൻ്റെ കൃപ മാത്രമാണ്. കർത്താവ്, മനുഷ്യനെ പ്രശംസിപ്പാൻ ലോകത്തൊന്നുമില്ല. നീ തരുന്ന ജീവനും ആരോഗ്യവും ആയുസുമല്ലാതെ ഈ ഭൂമി ഞങ്ങൾക്കൊന്നും പ്രശംസിപ്പാൻ ഇല്ല. കർത്താവെ, തുറന്നുള്ള കർത്താവ് ഭജനത്തിൽ സംസാരിക്കുമ്പോൾ നീ സംസാരിക്കണം, ഞാനല്ല കർത്താവെ. എന്നിൽ കൂടെ നീ സംസാരിക്കണം. ഇരിക്കുന്ന മക്കൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ദൈവമായിരിക്കാൻ സ്തോത്രം. നീ സർവശക്തനായ ദൈവമാണ്, എല്ലാം അറിയുന്നവനാണ്. നിൻ്റെ മുമ്പിൽ ഒന്നും മറവില്ല കർത്താവെ. ആകയാൽ ഉള്ളവിടെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ താഴ്ത്തുന്നു കർത്താവെ. ഹാലസ്വർഗം നിന്റെ സിംഹാസനം ഭൂമി തന്റെ പാദപീഠത്തിലിരുന്നുകൊണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ അനുഗ്രഹം പാരി ചുരുന്നനായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. നിന്റെ കൃപ ഞങ്ങളെ വേദിക്കുന്നതായി സ്തോത്രം അപ്പാ. നീ അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല നാഥ. ഹാലലുയ സ്തോത്രം. പാടിയതുപോലെ ഞങ്ങളുടെ പിതാവാണ് നീ, ഞങ്ങളുടെ രക്ഷകനാണ്, ഞങ്ങളുടെ ആശ്വാസപ്രദനാണ്. ഹാലലുയ സ്തോത്രം. തുടർന്ന് നിന്നോട് സംസാരിക്കുമാറാകണമേ, മഹത്വം എടുത്തുകൊണ്ട് മാറാകണം. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ നല്ല പിതാവേ, ആമേൻ. ഇപ്പോൾ ദൈവജനം സംസാരിക്കുന്ന മുമ്പായിട്ട് എൻ്റെ സാക്ഷി പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ആ വചനത്തിൻ്റെ ചില വചനങ്ങൾ മാത്രം വായിച്ചിട്ട് സാക്ഷി പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വചന സൂക്ഷിക്കെടുത്ത വേദഭാഗം അപ്പോസ്തല പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 17-21, 4-ാം അധ്യായം മുതൽ ആദ്യത്തെ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊഴുക. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം ബയർ ലജ്ജയായതിലവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയെക്കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിൽ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചരുമായ സ്നേഹ സഹോദരന്മാരെയും എൻ്റെ സന്തോഷവും കിരീടമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, ഇതിന് പ്രധാനമായിട്ടുള്ള നിലനിൽക്കുവിൻ, അതിനെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കാം. എന്നാൽ എൻ്റെ പ്രാരംഭം ഒന്ന് പറയട്ടെ. ഞാൻ തമിഴ്നാട്ടുകാരനാണ്. എനിക്ക് എൻ്റെ പഠനശേഷം എനിക്ക് ജോലി തമിഴ്നാട്ടിൽ വടാർക്കാട് എന്ന് പറയുന്ന കേട്ടിരിക്കാം, വെല്ലൂർ CMC വെല്ലൂർ കോളേജിൻ്റെ അടുത്തുള്ള ആശുപത്രിയുടെ അടുത്തുള്ള കളക്ട്രേറ്റിലാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞാൻ 7 വർഷക്കാലം അവിടെ ജോലി ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ മദ്രാസ് സിറ്റി ചെന്നൈയിലെ 10 വർഷക്കാലം റവന്യൂ ബോർഡിൽ വേല ചെയ്തു. അതിനുശേഷം ഞാൻ ഗൾഫിലോട്ട് കടന്നുപോയി. 1986 അവിടെ കടന്നുപോയി. 90 ഞാനും എൻ്റെ മക്കളെ അവിടെ കൊണ്ടുപോകണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യ അതിനുവേണ്ടി പല വർഷങ്ങളെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അനുഗ്രഹമായി എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഗൾഫിലോട്ട് കടന്നു വന്നു. 1990 കടന്നു വന്നു. അങ്ങനെ ഇരിക്കെ 92 എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ പോയ 3 വ്യക്തികൾ ചേർന്ന് ഒന്ന് പാസ്റ്റർ രൂപൻ മരിച്ചുപോയി. അടുത്ത് പാസ്റ്റർ ഭക്തസിംഗ്, ഞാനും ചേർന്നൊരു സഭ കർത്താവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മൻ്റെ പ്രേരണയാൽ ആരംഭിച്ചു. ഫുൾ ഗാസ്പർ പ്രൈസ് ആൻഡ് പ്രയർ ഫെലോഷിപ്പ് ഫുജറ. ഞാനവിടെ UAE ഫുജറ എന്ന സ്റ്റേറ്റ് എമിറേറ്റിലാണ് ഞാൻ ജോലി ചെയ്തത്. UAE എന്ന് പറഞ്ഞ 7 സംസ്ഥാനമാണ്, 7 സ്റ്റേറ്റ്സ്. അതിലൊന്നാണ് ഫുജറ, മറ്റൊന്ന് ദുബായ്, അബുദാബി, ഷാർജ, റാസൽ കൈമ തുടങ്ങിയുള്ള 7 സ്റ്റേറ്റ്സ്. അതിലൊന്നാണ് വടക്ക് ഭാഗത്ത് സമീപിക്കുന്ന മലപ്രദേശം, കല്ലുകൾ നിറഞ്ഞ സ്ഥലമാണത് ഫുജറ. അവിടെ 2 ഫാക്ടറി ഉണ്ട്, പ്രധാനമായിട്ട് റാക്കുൾ ഫാക്ടറി ആൻഡ് എമിറേറ്റ്സ് സെറം ഫാക്ടറി. ആ എമിറേറ്റ്സ് സെറം ഫാക്ടറിയിലെ അക്കൗണ്ടൻ്റായിട്ട് അസിസ്റ്റൻ്റായിട്ട് ഞാൻ ജോലി ചെയ്തു. അവിടെ 17 വർഷക്കാലം ജോലി ചെയ്തു. വാസ്തവമാണ്, എന്നാൽ 1992 ഞങ്ങൾ സഭ സ്ഥാപിച്ചു, ദൈവത്തെ ആരാധിച്ചു. എന്ന കാലഘട്ടത്തിൽ ആദ്യ ഞായറാഴ്ച 1992 ആദ്യ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രസംഗത്തെ അടുത്ത് തൻ്റെ ദാസൻ തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നു വേറൊരു ഭാഷയിൽ. പെട്ടെന്ന് എനിക്ക് തോന്നി, ആ മുറിയാണെങ്കിൽ 6-7 ട്യൂബ് ലൈറ്റ് വെച്ച് വളരെ പ്രകാശമുള്ള ഒരു റൂമായിരുന്നു. ആ പ്രകാശം റൂം പെട്ടെന്ന് എനിക്ക് തോന്നി ആ പ്രകാശമെല്ലാം നഷ്ടപ്പെട്ടു, കൂരിട്ടായതുപോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നി ഇരുട്ടിൽ നിന്ന് ഒരു വെളിച്ചം അങ്ങനെ മുകളിലോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അത്രയും ഞാൻ കണ്ടുള്ളൂ. കീഴെ ഞാൻ വീഴാൻ്റെ വലുത് ഭാഗം തളർന്നവനായി കടന്ന് അവ ചലിച്ചപ്പോൾ അടുത്ത് നിന്ന് പാസ്റ്റർ എന്നെ താങ്ങിയെടുത്ത് എല്ലാം കൂടെ സഭ ഒരേ നിലവിളിയായിരുന്നു, കരച്ചിലായിരുന്നു. എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ ആ അവസ്ഥ നേരിൽ കണ്ടവരാണ്. എന്നെ ഫുജറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ എമർജൻസി വാർഡിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഡോക്ടേഴ്സ് 2 പേര്, ഡോക്ടർ സാല, ഡോക്ടർ ഈദ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ഡോക്ടേഴ്സ് എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു. അതിപ്പോൾ പറഞ്ഞ വോക്കൽ പിന്നീട് ഞാൻ മനസ്സിലായത് ഈ മനുഷ്യൻ ജീവിക്കില്ല, 4 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ പറയാൻ പറ്റൂ എന്ന് അവിടുത്തെ ആ ഡോക്ടർ പറഞ്ഞു. ഇത് പിന്നീട് ഞാൻ അറിഞ്ഞു. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും, അന്ന് രാത്രി ജീവനില്ലാതെ ഇരുന്ന ഞാൻ രാത്രി 12-1 മണിയായപ്പോൾ എനിക്കൊരു ദർശനം. ദർശനം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദർശനത്തിൽ മൂന്ന് സംഭവങ്ങൾ എന്നെ ഓർപ്പിച്ചു. ഒന്ന്, കഷ്ടകാലത്ത് എന്നെ നോക്കി വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടിവയ്ക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. സംഗീതം 50:15. അത് രണ്ടാമത്തെ സംഭവം, 12 വർഷക്കാലം രക്തസ്രവമുള്ള സ്ത്രീ, അവൾ എല്ലാം നഷ്ടപ്പെട്ടവളായി, ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടവളായി, അസ്ഥിപഞ്ചനമായി യേശുവിൻ്റെ അടുക്കൽ വന്ന യേശു പറഞ്ഞു, ഞാൻ യേശുവിനെ തൊട്ടില്ല എങ്കിലും ഞാൻ അവനെ തൊട്ടാൽ മതി എന്ന് പറഞ്ഞ് ഓടിപ്പോയി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. ഇമ്മീഡിയറ്റ്ലി ആ രക്തം നിന്നു, ആ പരിപൂർണ സൗഖ്യം പ്രാപിച്ചു എന്നുള്ള സംഭവം. മൂന്നാമത്, മരിച്ചുപോയ ലാസർ അടക്കം ചെയ്യപ്പെട്ട് 4-ാമത്തെ ദിവസം യേശു അവനെ കല്ലറയ്ക്ക് അടുക്കൽ വന്ന് ലാസർവേ എന്ന് വിളിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു, നാറ്റമെടുത്ത ലാസർ. ഈ മൂന്ന് സംഭവങ്ങളെൻ്റെ ഒരു തിരശ്ശീലയിലൂടെ കടന്നു പോകുന്ന പോലെ തോന്നി. അങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങായിരുന്നു. രാവിലെ ഞാൻ എണീറ്റപ്പോൾ എൻ്റെ കൈ ഞാൻ അനക്കാം, എൻ്റെ കൈ ഞാൻ എടുത്തു മാറ്റി, വലത് ഭാഗം കംപ്ലീറ്റായിട്ട് സ്തംഭിച്ച അവസ്ഥയിൽ കിടന്ന് ഞാൻ കൈ ഉയർത്തി, കാല് അനക്കി, സംസാരിച്ചു. അങ്ങനെ കിടക്കായിരുന്നു. രാവിലെ 10 മണിക്ക് ഡോക്ടേഴ്സ് വന്ന് ചോദ്യം, മോസസ് വാട്ട് ഹാപ്പൻ ടു യു, ക്യാൻ യു ടോക്ക് ടു മീ? യെസ് ഐ ക്യാൻ ടോക്ക് ടു യു. ക്യാൻ യു റേസ് യുവർ ഹാൻഡ്സ്? യെസ് ഐ ക്യാൻ റേസ് മൈ ഹാൻഡ്. ക്യാൻ യു മൂവ് യുവർ ലെഗ്? യെസ് ഐ ക്യാൻ മൂവ് മൈ ലെഗ്സ്. ഹൗ ഇറ്റ് ഹാപ്പൻസ്? ഡോക്ടർ ചോദിച്ചു എന്ത് സംഭവിച്ചു. അടുത്തുനിന്ന് സിസ്റ്ററിനോട് ചോദിച്ചു, എന്താ ഇവരാരാണ്? ആ സിസ്റ്റർ പറഞ്ഞു, പുള്ളിക്കാൻ വിശ്വാസിയാണ്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ആസ്പത്രിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെസ്റ്റ്, എല്ലാം സി ടി സ്കാൻ, എല്ലാം സ്കാനും ചെയ്ത് നോക്കി. കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോക്ട് ആയിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, ഒരാഴ്ചക്കാലം നിങ്ങൾ ഫിസിയോതെറപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ മധ്യത്തിൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്ന് വ്യാഴാഴ്ച രാത്രിയാണ് വീഴുന്നത്. ഉടൻ എൻ്റെ ഭാര്യ ഉപവസിക്കാൻ തുടങ്ങി, സ്റ്റാർട്ടഡ് ഫാസ്റ്റ്, വെറും കാഫിയും വെള്ളവും പിടിച്ച്. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അവിടുത്തെ പാസ്റ്റർ റൂബൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. അവർക്കൊരു പ്രത്യേകിച്ച് റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തു, അവിടെ താമസിച്ചു. ഭക്ഷണം കഴിക്കില്ല, വെള്ളം മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ സിസ്റ്റേഴ്സ് പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾ വെള്ളം ഭക്ഷണം കഴിക്കണം, എന്തെങ്കിലും നിങ്ങൾ സംഭവിച്ചു വഴി കുഞ്ഞുങ്ങളുടെ സ്ഥിതി ഉണ്ടാകും, അതുകൊണ്ട് എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഉപവസിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം, ഞാൻ വ്യാഴാഴ്ച രാത്രികാലം ആ സഭയിൽ വീണു, അടുത്ത വ്യാഴാഴ്ച ഈ സഭയിൽ നിന്ന് സാക്ഷിച്ച് പറയണം എന്ന തീരുമാനത്തിൽ അവർ ഉപവസിച്ചു. കർത്താവിൻ്റെ കൃപയാൽ അടുത്ത വ്യാഴാഴ്ച ഞാൻ വന്ന് സഭയിൽ എണീറ്റില്ല, ഇരുന്നു കൊണ്ട് സാക്ഷി പറഞ്ഞു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്, അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇങ്ങനൊരു ദൈവത്തെ കണ്ടവൻ ആരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അവസ്ഥയിൽ ഞാൻ അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ എൻ്റെ യേശു മാറാത്തവനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. നാം കാണണമെന്ന് വിചാരിക്കുന്നു, ദൈവം ഈ ദൈവം എന്ത് ഇന്ന് നടക്കുന്നു, ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ, ഇന്ന് ഈ ലോകത്ത് ആധുനിക ലോകത്ത് നോക്കുമ്പോൾ ഈ ദൈവവിശ്വാസികളെന്ന് പറയുന്നവർ മാത്രം, അവർ വിശ്വാസം മാത്രമാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല, പ്രവൃത്തി വളരെ കുറവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയട്ടെ, അവിടെ ഡോക്ടേഴ്സ് അവിടുത്തെ എൻ്റെ സെറാമിക് ഫാക്ടറിയുടെ സെക്യൂരിറ്റി പറഞ്ഞു, എൻ്റെ ഭാര്യയോട് ചോദിച്ചു, അണ്ണനെ എന്ന് നാട്ടിൽ കൊണ്ടുപോകും സ്ട്രക്ചറിൽ? ഞാൻ വായിക്കുന്നു, ഈ സ്ട്രക്ചറിൽ എന്നെ എപ്പോൾ കൊണ്ടുപോകും ഇന്ത്യയ്ക്ക്? ഞാൻ പ്രാർത്ഥിച്ചു, അവൾ പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു. 13 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. 13 വർഷക്കാലം ഐ സർവ്ഡ് ഇൻ ദ സെയിം ഫാക്ടറി. അപ്പോൾ മനുഷ്യരുടെ വാക്കുകൾക്കും ഡോക്ടേഴ്സിൻ്റെ വാക്കുകൾക്കും അപ്പുറമായിട്ട് ഒരു റിപ്പോർട്ടുണ്ട്, ദൈവത്തിൻ്റെ റിപ്പോർട്ട്. ഹല്ലേലൂയ. അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ, ഡോക്ടർ പറഞ്ഞു, ഇനി പ്രസംഗിക്കരുത്, ഉപവസിക്കരുത്, പിന്നെ തർജ്ജമ ചെയ്യരുത്, ഇത് ടെൻഷൻ പിടിച്ച ജോലിയാണ്, അക്കൗണ്ടൻ്റ് ജോലി, ഈ ജോലി വിട്ട് വേറെ ജോലി തേടുക എന്ന് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇന്ത്യ വിട്ടപ്പോൾ ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രൊമോഷനിലിരുന്നവരാണ്. ഐ വി എസ് എ ഡെപ്യൂട്ടി തസാർ പ്രൊമോഷനിലെ ലിസ്റ്റ് എഴുതുന്നവനാണോ? എന്തുകൊണ്ട് നിങ്ങൾ പോയെന്ന് ചോദിക്കാം. വാസ്തവമായി എൻ്റെ കുടുംബ അവസ്ഥ അതായിരുന്നു. ഞാൻ പുതുതായിട്ട് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവനാണ്. അതിനുശേഷം ബി എഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ജോലി പ്രവേശിച്ചപ്പോൾ കൈ നീട്ടി കാശ് വാങ്ങാം, പക്ഷേ ആ കാശ് എനിക്ക് ഉപയോഗിക്കില്ല. എന്നോട് പലരും ചോദിച്ചു, എൻ്റെ ഭാര്യയുടെ അച്ഛൻ ചോദിച്ചു, ഈ മനുഷ്യൻ എന്താ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നിട്ട് ഒരു കാശ് സമ്പാദിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഗൾഫിലെന്താ പോകുന്നു? ഇവിടെ കോടി ലക്ഷക്കണക്ക് സമ്പാദിക്കാമല്ലോ. സമ്പാദിക്കാം, പക്ഷേ ആ പണം എനിക്കോ കുടുംബങ്ങൾക്കോ ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ അവിടെ പോയി ഗൾഫിൽ പോയി. ഒരാൾ പറഞ്ഞു എനിക്ക് ജോലി ജോലി ചെയ്തു. അപ്പോൾ മനുഷ്യൻ ആലോചിക്കുന്നത് വേറെ, മനുഷ്യൻ ദൈവത്തിൻ്റെ വഴി വേറെ. ദൈവ ആലോചന കേട്ട് ഞാൻ കടന്നുപോയി. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഗുജറയിൽ പോകുമ്പോൾ അവിടെ സഭകൾ അധികമില്ല. ഏതാണ്ട് ഐ പി സി ഒരു സഭയുണ്ട്, പിന്നെ സിലോൺ ബന്ധക്കോസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ ഇല്ല. ആ കൂട്ടായ്മയിൽ പോകണം എന്ന് പറഞ്ഞ് പലരും നിർബന്ധിച്ച് ഞങ്ങൾ പോവുകയായിരുന്നു. ഞാൻ വാസ്തവമായിട്ട് ഞങ്ങളുടെ ഇന്ത്യ ദേശത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലും ഞങ്ങൾ പാരമ്പര്യമായിട്ട് സി എസ് ഐ ക്രിസ്ത്യാനികളാണ്. മൂന്ന് തലമുറയായിട്ട് സി എസ് ഐയിൽ ആരാധിച്ചു വന്ന കുടുംബമാണ്. എന്നാൽ മൂന്നാമത്തെ തലമുറ വന്നപ്പോൾ എൻ്റെ സഹോദരികൾ കർത്താവിൽ വിശ്വസിച്ചു പെന്തക്കോസ് അനുഭൂതി കടന്നു വന്നു. എന്നാൽ അവസാനമായി വന്നവൻ ഞാനാണ്. എൻ്റെ മാതാവും പിതാവും പെന്തക്കോസ് അനുഭവത്തിൽ വന്നു, എല്ലാം കർത്താവിൻ്റെ വചനം അനുസരിക്കുവാൻ തീരുമാനിച്ചു, മുങ്ങി സ്നാനമേറ്റു, എല്ലാം ഞാൻ അവസാനമായി വന്നു. അതുകൊണ്ട് അവിടെയും പോയി ഞങ്ങളെന്ത് ഒരു സി എസ് ഐ സ്റ്റാൻഡ് ആരംഭിച്ചു ഫിജറയിൽ. അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞ ശേഷം ഒരു ആനി സിസ്റ്റർ എന്ന് പറഞ്ഞ് ചെന്നൈയിൽ നിന്നൊരാൾ വന്നു. അപ്പോൾ ആ സഹോദരി ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പഴയ ഈ സി എസ് ഐ സഭയിൽ ആരാധിക്കുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾക്കതേ ഉള്ളു ഇവിടെ, നിങ്ങൾ ആത്മീയരാണല്ലോ, ആത്മീയമായൊരു ആരാധന ആരംഭിച്ചുകൂടെ എന്ന് പറഞ്ഞു. ഞങ്ങളൊരു ആരംഭിച്ച സഭയാണ് ഫുൾ ഗാസ്പർ പ്രൈസ് ആൻഡ് പ്രയർ ഫെലോഷിപ്പിൻ്റെ അപ്പുട്ടായ്മ. ഇന്നും ആ സഭ അവിടെ നടന്നു വരുന്നു. ഏതാണ്ട് 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ ഞാൻ കഴിഞ്ഞ ഞാൻ ഒരു പ്രാവശ്യം വിസിറ്റ് പോയിരുന്നു, വീണ്ടും എന്നെ വിളിച്ച് ഞാൻ പോയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2003 അവിടുത്തെ ജോലി, എനിക്ക് 59 വയസ്സ് അപ്പോൾ തീരുമ്പോൾ 59 വയസ്സിൽ എനിക്ക് വിസ പുതുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ വിസ പുതുക്കിയാൽ ഞാൻ എൻ്റെ വിസ പുതുക്കിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട. അപ്പം വിസ ഭാര്യയുടെ വിസ പുതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നെ വിളിക്കാം, എന്നെ വിടാൻ പറഞ്ഞു. ഞാൻ റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് 2003 മെയ് മാസം 9 തീയതി ഫുജറിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തിൽ കടന്നു വന്നു. അവിടെ ഞാൻ വേറെ ഒരു സഭയും പോയില്ല. അവിടെ ലൈഫ് ഫെലോഷിപ്പ് എന്നൊരു സഭയുണ്ട്, കേട്ടിരിക്കാൻ അറിയില്ല. ട്രിവാൻഡ്രം സിറ്റിയിലെ ലൈഫ് ഫെലോഷിപ്പ് എന്ന സഭ 2003 വന്ന നാൾ മുതൽ ആ സഭയിലെ ഞാൻ ഒരു മെമ്പറും പ്രധാന വേരുകയും ചെയ്യുമായിരുന്നു. എന്നാൽ 2007 ആഗസ്റ്റ് 17 തീയതി പാസ്റ്റർ എന്നോട് പറഞ്ഞു, അങ്കിൾ നിങ്ങളൊരു തമിഴ് സഭ ആരംഭിക്കണം. ഞാൻ പറഞ്ഞു ആരംഭിക്കാം. ഞങ്ങളൊരു തമിഴ് സഭ ഒരു ആദ്യം ഒരു കേസിൽ ആരംഭിച്ചു. നിറയെ വിശ്വാസികൾ, മെഡിക്കൽ കോളേജ് പഠിക്കുന്ന നേഴ്സസ് നിറയെ ഉണ്ടായിരുന്നു, വളരെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2008 ഒരു തമിഴ് സഭ ആരംഭിച്ചു. അവിടെ ഒരു വർഷക്കാലത്തിന് ശേഷം ഞങ്ങൾ സിറ്റിയിലോട്ട് കടന്നു വന്നു. സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള ഡി സി ബുക്ക് സ്റ്റാൾ അതിൻ്റെ ബിൽഡിങ്ങിൽ ഞങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം അവിടെ സ്ഥലം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നമ്മുടെ എൽ എം എസ് ചർച്ച് ഉണ്ടല്ലോ, എൽ എം എസ് ചർച്ചിൽ ഞങ്ങൾ അവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പിൽ ഞങ്ങൾ ആരംഭിച്ചു. അവിടെ ആരംഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തമിഴ് മക്കൾ കൂടുതലുള്ളത് പോത്തീസ് നിങ്ങൾ കേട്ടിരിക്കും. പോത്തീസിൽ 400-500 തമിഴ് ആളുകളുണ്ട്, ആ വിശ്വാസമുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ വെങ്കടേശ ഹാൾ അല്ലെങ്കിൽ ഗോർബ്രിഡ്ജിനടുത്ത് ഒരു ഹാളുണ്ട്, അവിടെ വെങ്കടേശ ഹാളിൽ ഞങ്ങൾ ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ 2011 തൊട്ട് അവിടെയും 2012 തൊട്ട് എൽ എം എസിലും അങ്ങനെ രണ്ട് സ്ഥലത്ത് 4 ആരാധന നടത്തും. ഒന്ന് പോത്തീസിന് വേണ്ടി നടത്തുന്ന തമിഴ് ആരാധന, എൽ എം എസിൽ യൂത്തിൻ്റെ ആരാധന, അടുത്ത് ഇംഗ്ലീഷ് ആരാധന, 4 ഒരു തമിഴ് ആരാധന. ഇങ്ങനെ 4 സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്ന മുമ്പായിട്ട് എല്ലാവരുടെ കയ്യിൽ ഏൽപ്പിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ 4 മാസം കഴിഞ്ഞ് വരൂ, 5 മാസം കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു. അവരുടെ അവരുടെ അനുഗ്രഹത്തോട് ഞാൻ കടന്നിരിക്കുകയാണ്. നിങ്ങളെയും കണ്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ മകനോട് ചോദിച്ചപ്പോൾ സഭയെപ്പറ്റി പറഞ്ഞു, വളരെ സന്തോഷം നിങ്ങളും ഈ ആത്മീയമായ കൂട്ടായ്മയിലിരിക്കുന്നത് കൊണ്ട് ഈ സന്തോഷത്തിൽ കൂടി പങ്കുചേരുവാൻ ദൈവം ഇടയ്ക്കാനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is so the living. Just because he lives, because he lives, I can face tomorrow. Because he lives, our fear is gone. Because I know, yes I know, he holds my future. And life is so the living, just because he lives. കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയാ. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് 2 ആൺമക്കൾ, ഒരുവൻ, രണ്ടുപേരും കാരണം ഇവിടെ 8ാം സ്റ്റാൻഡേർഡ് ഗൾഫിലെ ഫുജറയിൽ 8ാം സ്റ്റാൻഡേർഡും 7ാം സ്റ്റാൻഡേർഡ് 6ാം സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടും അവർ പ്ലസ് ടു കഴിഞ്ഞ ശേഷം കോയമ്പത്തൂർ കാരുണ്യയിലെ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഇവനെ സെന്നിലിനവിടെ ക്യാമ്പസ് സെലക്ഷനായി ട്രിവാൻഡ്രത്തവൻ്റെ ടെക്നോപാർക്കിൽ ജോലി ലഭിച്ചു. മൂത്തുവന് അവൻ ഗൾഫിൽ അബുദാബി ഗവൺമെൻറ് കീഴിലുള്ള കമ്പനി ജോലി ഗവൺമെൻറ് കൺസേണിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ മകനിവിടെ ആദ്യം അമേരിക്കയിൽ വന്നു, ഞങ്ങളിവിടെ പോയി 6 മാസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ കാനഡയിൽ വന്നപ്പോൾ വീട് വാങ്ങി, കുഞ്ഞ് 2ാമതൊരാൺകുഞ്ഞ് ജനിച്ചു എന്നത് കേട്ടപ്പോൾ സന്തോഷം. അവരെ കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത്. എന്നാൽ കർത്താവിൻ്റെ വേരയിലായിരിക്കുന്നത് കൊണ്ട് സമയം കിട്ടിയാൽ കർത്താവിന് വില ചെയ്യുവാൻ, പല സങ്കല്പ കർത്താവിനെ സൂക്ഷിപ്പാൻ ദൈവം സമയം ഒരുക്കുമെന്ന് ഞാൻ കരുതുന്നു. വിശേഷാൽ തമിഴ് കാംഗ്രേഷൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കീഴ്പ്പെടുന്നു. ആകയാൽ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവിടെ വായിച്ചു കേട്ട ഭാഗം അല്ലയാ, ഫിലിപ്പ്യ ലേഖനം 3:17 വായിക്കുമ്പോൾ, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരെയും എന്നെ അനുകരിപ്പിൻ. ഇങ്ങനെ ഒരു വചനം പറയുവാൻ എനിക്കും നിങ്ങൾ കഴിയുമോ? എന്നെ അനുകരിപ്പിൻ. നാം കർത്താവിൻ്റെ ദാസന്മാരാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസികളാണ്. നമുക്ക് പറയാൻ കഴിയുമോ, സഹ മനുഷ്യനെ നോക്കി അല്ലെ വിശ്വാസിയെ നോക്കി എന്നെ അനുകരിപ്പിൻ എന്നുള്ള പ്രാഗൽഭ്യം എനിക്കും നിങ്ങൾക്കുണ്ടോ? എന്നാൽ പൗലോസ് പറഞ്ഞു എന്നെ അനുകരിപ്പിൻ. ഹല്ലേലൂയ. ഈ ലേഖനം എഴുതുന്നത് റോമ ആ കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോൾ 4 ലേഖനങ്ങൾ, ഒന്നാണ് ഈ ഫിലിപ്പ്യ ലേഖനം. ആ ജനങ്ങളോട് പറയുകയാണ്, കാരണം ഇത്രത്തോളം സ്നേഹിക്കുന്ന പൗലോസ് സ്നേഹിച്ച ഒരു സഭ വേറെയില്ല. കാരണം ഈ സഭയാണ് പൗലോസിൻ്റെ ആത്മീയ ശുശ്രൂഷകളിലും ഇവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സഭ ഇതായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയ സഹോദരന്മാരെ എന്ന് പറയുന്നു, നിങ്ങൾ എന്നെ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് മാതൃകപ്രകാരം നടക്കുന്നവരെയും കൂറിക്കൊഴിപ്പിൻ. എന്ന് പറഞ്ഞാൽ അവരനുസരിച്ച് അവന് പിൻഗാമിയായി വന്നവരെയും നിങ്ങൾ അനുകരിപ്പിൻ എന്ന് വെച്ചാൽ, ഇന്ന് ഈ നാളുകളിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മറ്റുള്ളവർ പറയാൻ കഴിയുമ്പോൾ എന്നെ നിങ്ങൾ അനുകരിപ്പിൻ. ആ നിലയിൽ നാം വിശ്വാസ ജീവിതത്തിൽ വളരേണ്ടത് ആവശ്യമാണ്. അടുത്ത് പറയുന്നത്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ കുരിശിനെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. കാരണം ഈ പൗലോസിൻ്റെ ജീവിതം നമുക്കറിയാം, ശൗലായി പൗലോസായി മാറിയവൻ്റെ അന്ന് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുകരിച്ചവരെ പിടിച്ച് കാരാഗ്രഹിട്ട് ഉപദ്രവിച്ച മനുഷ്യനാണ്. എന്നാൽ ഈ സൗൽ യേശുവിനെ ദമസ്കൂസ് പടിവാതുക്കൽ യേശുവിൻ്റെ വിളിച്ചം കണ്ട് ഉച്ച നേരത്തിൽ ആ പ്രഭയെ കണ്ട് മനസ്സലിഞ്ഞ് ദൈവം തൊട്ടു അവനെ അവൻ്റെ ശിഷ്യനാക്കി മാറ്റി, യേശുവിൻ്റെ ശിഷ്യനെ മാറ്റി. അതിനുശേഷം ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ പൗലോസ് പറയുന്നു, എന്നെ അനുകരിപ്പിൻ.
എൻ്റെ ഉപദേശം കേട്ട് പിൻഗമിക്കുന്നവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കരയുകയാണ്. കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതല്ലാതെ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമോ ക്രിസ്തുവിൻ്റെ ഉപദേശമോ അവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം എൻ്റെ സഭയിൽ നാം നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു, വിശ്വാസികൾ എന്ന് പറയുന്നു, എന്നാൽ വിശ്വാസം വാക്കുകൾ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അത് ചിന്തിച്ച് നോക്കണം. വാക്കുകളുണ്ട്, പ്രസംഗിക്കാൻ വിട്ടാൽ എൻ്റെ സഭയിലുള്ള മൂപ്പന്മാർ പ്രസംഗിക്കുന്ന മണിക്കൂറുകൾ പ്രസംഗിക്കും, വാസ്തവമാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുകയാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്താൻ പറയുന്നത് അവരുടെ അവസാനം ഇങ്ങനെ നടക്കുന്ന എൻ്റെ അവസാനം എന്താ? വാട്ട് ഇസ് ദ എൻഡ് ഓഫ് ദർ ലൈഫ്? ഇറ്റ് ഈസ് ഡിസ്ട്രക്ഷൻ, നാശമാണ്. അത് ഇങ്ങനെ നടക്കുന്നവർ വാക്കുകളിൽ വിശ്വാസികളും പ്രവൃത്തിയിൽ അവിശ്വാസികളും ജീവിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അവസാനം എന്താണ്? നാശമാണ്. അവരുടെ ദൈവം എന്താണ്? വയറ്. അവർ വയറാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ സംതൃപ്തിയായി ജീവിക്കണം, സകലവും അനുഭവിക്കണം, സകലവും എല്ലാം ധനിക്ക് വേണം എന്ന് പറയുന്നതല്ലാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം വളരെ കുറവാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ആണ്, ദൈവസ്നേഹബന്ധമായ ഷെയറിംഗ് ആണ്, മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഓമനപുത്രനെ യേശുവിനെ ലോകത്തേക്ക് അയച്ചത്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനോ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ തന്നെ ലോകത്ത് സ്നേഹിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആ സ്നേഹം ഇന്ന് നമുക്ക് കാണുവാൻ സാധ്യമല്ല. തുറന്ന് വായിക്കുമ്പോൾ സമയമായി, 3 മിനിറ്റേ ഉള്ളൂ. 21-ാം വചനം അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ എന്താ താഴ്മയുള്ള ശരീരം? നമ്മുടെ ശരീരം മണ്ണാണ്. താഴ്മയുള്ള ശരീരം, നമ്മുടെ ശരീരം മണ്ണാണ്. മണ്ണിലേക്ക് പോകുന്നതാണ്. ഹല്ലേലൂയ. പാപം നിറഞ്ഞതാണ്. അത് മാത്രമല്ല, ശരീരം രോഗം നിറഞ്ഞതാണ്, വിശുദ്ധിയില്ലാത്ത ജീവിതമാണ് നമ്മുടെ. അതുകൊണ്ടാണ് താഴ്മയുടെ ദൈവം, താഴ്മയുടെ ശരീരം എന്ന് പറയുന്നത്. എന്നാൽ നാം ഒരു ശരീരം പ്രാപിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്താ ശരീരം? ദൈവത്തിൻ്റെ രൂപാന്തരപ്പെട്ട ഒരു ശരീരം നമ്മൾ പ്രാപിക്കാൻ, കൺഫേംഡ് ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ രൂപാന്തരപ്പെടുന്ന ശരീരം നാം പ്രാപിക്കാൻ പോകണം. അന്ന് ദൈവത്തിൻ്റെ വരവിൽ, ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് കാണുന്ന രോഗാവസ്ഥകളെല്ലാം മാറും, ഈ പക്ഷപാതങ്ങൾ മാറും, ക്യാൻസർ മാറും, രോഗാവസ്ഥകൾ മാറും. ദൈവത്തിൻ്റെ ശരീരം നമുക്ക് പ്രാപിക്കുമ്പോൾ ആ ദൈവീയ ശക്തിക്കായി നാം കാത്തിരുത്തുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മുമ്പുള്ള ഭാഗം വായിക്കുമ്പോൾ നാം ലോകക്കാരാണെങ്കിലും ലോകത്തുള്ളതല്ല, ലോകത്തിലുള്ളതല്ല, ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നാം ലോകക്കാരല്ല. നാം നമ്മുടെ പൗരത്വം എവിടെയുണ്ട്? സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ഒരു പൗരത്വം സ്വർഗത്തിലുണ്ട്. ഇന്ന് ഭൂമിയിൽ നമുക്ക് ഒരു പൗരത്വമുണ്ട്, വാസ്തവമാണ്. വി ഹാവ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, ഒന്ന് ഈ ഭൂമിയിലും രണ്ടാമത് സ്വർഗത്തിലും പൗരത്വം. ഹല്ലേലൂയ. എങ്ങനെയാണെങ്കിൽ അനേകർക്കും ഈ ഭൂമിയിൽ മാത്രമേ പൗരത്വമുള്ളൂ, എന്നാൽ നമുക്കോ അവിടെയുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലാകയാൽ ആ പൗരത്വത്തിന് വേണ്ടി വിശ്വാസം നിലനിൽപ്പിനെന്ന് അവസാനം പറയും. 4-ാം അധ്യായം ആദ്യമായി വായിക്കും. അതുകൊണ്ട് എൻ്റെ പിതാവും എൻ്റെ പ്രിയവും വാഞ്ചിച്ചതുമായുള്ള സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, എന്നെ കർത്താവ് ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയവേ. ഹല്ലേലൂയ സ്തോത്രം. നാം ലോകരല്ല എന്നുള്ളതിന് ഒരു ഭക്തൻ നല്ലവണ്ണം പാടിയിട്ടുണ്ട്. ഹല്ലേലൂയ. നാം ഇക്കരയ്ക്കുന്ന അക്കരയ്ക്ക് പോകുന്നവരാണ്. ഹല്ലേലൂയ. ഈ ലോകം വിട്ട് സ്വർഗത്തേക്ക് പോകുന്നവരാണ്. ആകയാൽ നാം ഈ ലോക ജീവിതത്തിൽ നാം എന്തായിരിക്കണം? അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ളവർ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവർ പടകിലുണ്ട്.
അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. മൂളങ്ങൾ കണ്ടോ നീ ഭയപ്പെടേണ്ട, വിശ്വാസമാമ്പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ, വിശ്വാസമാമ്പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ, ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും തുറമുഖത്തെ, ഇങ്ങിയ തുറമുഖത്തെ അക്കരയ്ക്കും യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീയപ്പെടേണ്ട, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശിവാസിയാണല്ലോ, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, അങ്ങനെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ നിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അവിടെ നിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അക്കരയ്ക്ക് കണ്ടു ഭയപ്പെടേണ്ട കുഞ്ഞാരി. ഓളങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട കുഞ്ഞാൻ നിൻ വിളക്കാണ്, അരുളോ ദേശമോ അവിടെയില്ല, കുഞ്ഞാൻ നിൻ വിളക്കാണ്, ഇരുളോ ദേശമോ അവിടെയില്ല, തരുമെനിക്ക് കിരീടമുണ്ട്, ഉത്സവസ്ഥോ യാത്ര ചെയ്യ സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.
കർത്താവേ, ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിച്ചു, ഈ സഭയെ അനുഗ്രഹിക്കണമേ, കഥ ദാസ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, പരിപൂർണമായി നിന്റെ കരം എഴുപ്പിക്കുന്നു, നിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കണം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.